ശാസ്ത്രത്തെയും കലയ്ക്കുമിടയിൽ ദീക്ഷണയ്ക്കും ഭാവനയ്ക്കുമിടയിൽ വ്യക്തമായ അതിർവരമുണ്ടെന്ന് വിക്കോ കാണുന്നു. കവിതയിലെ സൗന്ദര്യത്തിന് ആദർശാത്മകതയുണ്ടെന്ന്, ആശയത്തിൻ്റെതായ ആദർശ വസ്തുജാതങ്ങൾക്ക് സത്യത്തിൻ്റെ ജീവശ്വാസം നൽകുന്നു. കവി ഛായാചിത്രകാരനെ പോലെ ഒരനുകരണ വൃത്തിയിൽ കവി മുഴുകുന്നില്ല. സൃഷ്ടാവായ ദൈവത്തെപ്പോലെ കവിക്കുമുണ്ട് ദിവ്യതയുടെ പരിണവേഷം. കവികൾ കള്ളക്കഥകൾ പറയുന്നവരാണെന്നൊരു തെറ്റിദ്ധാരണയുണ്ട്. ആദർശ സത്യത്തെക്കുറിച്ചാണ് കവി എഴുതുന്നതെന്ന അഭിപ്രായം മിക്കോക്കുണ്ട്. ചരിത്രകാരന്മാരെക്കാൾ കവികൾ സത്യം പറയും. ലിംഗം, പ്രായം, ചിത്തവൃത്തി, മര്യാദ, രാഷ്ട്രം, അവസ്ഥ മുതലായ കാര്യങ്ങൾക്ക് അതീതമായി എല്ലാ കാലങ്ങളുടെയും രാജ്യങ്ങളുടെയും കഥയാണ് കവി ആവിഷ്കരിക്കുക. അതേസമയം പ്രാചീന കാലത്ത് എഴുതപ്പെട്ട ചരിത്രത്തെ കവിതയായി കാണാൻ വിക്കോ തയ്യാറാകുന്നുണ്ട്. ഹോമർ ആദ്യത്തെ ചരിത്രകാരനാണെന്ന് അദ്ദേഹം പറയും. കവിതയ്ക്കും ചരിത്രത്തിനും ചില സാധർമ്യങ്ങളുണ്ട്. ഭാവനാത്മകത ദർശനമാണ് കവിതയിൽ നിന്നും നമുക്ക് ലഭിക്കുക. ശാസ്ത്രവും തത്വചിന്തയും ദൈക്ഷണിക സത്യം ആവിഷ്കരിക്കുന്നു. നിശ്ചിതാവസ്ഥയെക്കുറിച്ചുള്ള ബോധമാണ് ചരിത്രം നമുക്ക് പകരുന്നത്. ഭാഷയും കവിതയും ഒന്നു തന്നെയാണെന്ന് വിക്കോയ്ക്ക് അഭിപ്രായമുണ്ട്. വ്യാകരണ ചിന്തകരുടെ പക്ഷത്തിൽ ഗദ്യം പദ്യത്തേക്കാൾ പഴക്കമാണെന്നുള്ള ഒരു വ്യവഹാരമാണ്. പേജ് 113. ഗദ്യഭാഷയുടെ കൃത്യതയിൽ വൈയാകരണകന്മാർ വിശ്വസിക്കുന്നു. പദ്യഭാഷയിൽ സുബദ്ധത കുറവാണ്. പക്ഷേ ഈ വാദത്തോട് വിക്കോ യോജിക്കുകയല്ല ചെയ്യുന്നത്. വിക്കോ എന്ന സൗന്ദര്യശാസ്ത്രജ്ഞൻ ഒരു കലാപകാരി തന്നെ ആയിരുന്നുവെന്ന് പറയണം. നിലനിന്ന ധാരണകളോടൊന്ന് അദ്ദേഹം സന്ധിയില്ലാതെ പോരാടുന്നതാണ് നാം കാണുക. എല്ലാ ദേശങ്ങളിലും പ്രയുക്തമായ പ്രഥമ ഭാഷ കവിതയാണെന്ന് വിക്കോ വാദിക്കുന്നുണ്ട്. വ്യാകരണത്തെക്കുറിച്ച് വിക്കോ ഇങ്ങനെ പറയുന്നു. ശരിയായ സംസാരിക്കുന്നതിന് ആവശ്യമായ ചട്ടങ്ങൾ രൂപീകരിക്കുകയാണ് വ്യാകരണത്തിൻ്റെ കർത്തവ്യം. സത്യാത്മകമായി സംസാരിക്കുന്നതിനാണ് തർക്കശാസ്ത്രം നിങ്ങളെ പ്രാപ്തരാക്കുന്നത്. വിക്കോയുടെ അഭിപ്രായത്തിൽ ബുദ്ധിവൈഭവമാണ് എല്ലാ കണ്ടെത്തലുകളുടെയും പിതാവ്. ബുദ്ധിവൈഭവം എന്ന വാക്കിൽ ഭാവനയെയും ഓർമ്മയെയും വിക്കോ ഉള്ളടക്കുന്നുണ്ട്. കവിതയെക്കുറിച്ചുള്ള വിധി നിർണയനം ഇന്ദ്രിയങ്ങളെക്കുറിച്ചുമുള്ള വിധി നിർണയനം തന്നെ. മനുഷ്യവംശത്തിൻ്റെ പ്രഥമ സന്താനങ്ങളാണ് ആദ്യമായി കലയുടെ പ്രപഞ്ചം കണ്ടെത്തിയതെന്ന് വിക്കോ രേഖപ്പെടുത്തുന്നു. 19. ഇമ്മാനുവൽ കാൻ്റ്. ജർമ്മൻ തത്വജ്ഞാനിയായ കാൻ്റ് 1781 പ്രസിദ്ധീകരിച്ച ദ ക്രിറ്റിക് ഓഫ് പ്യുവർ റീസൺ എന്ന ഗ്രന്ഥം കലയുടെ അന്തരംഗ രഹസ്യങ്ങളിലേക്കുള്ള ഒരു ദാർശനിക സഞ്ചാരമാണ്. 1907 ഈ പുസ്തകം ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തത് മാക്സ് മുള്ളറാണ്. 1790 കാൻ്റ് പ്രകാശിപ്പിച്ച ദ ക്രിറ്റിക് ഓഫ് ജഡ്ജ്മെൻറ്റ് എന്ന ഗ്രന്ഥമാകട്ടെ ജെയ്സി മെരിഡത്തിൻ്റെ മൊഴിമാറ്റത്തിലൂടെ 1952 ഇംഗ്ലീഷ് ഭാഷയിലേക്ക് വന്നു. അഭിരുചി, പ്രതിഭ എന്നീ പരികൽപ്പനകളുടെ നിർവചനങ്ങൾ മുതൽ ഭാവനയുടെ വിശകലനം വരെയുള്ള വിഷയങ്ങളെ കാൻ്റിൻ്റെ ധ്യാന മനസ്സ് സ്പർശിക്കുന്നു. സുന്ദര വസ്തുക്കളുടെ വിലയിരുത്തലിന് ആവശ്യമായത് എന്താണോ അതെത്ര അഭിരുചി, അതേസമയം സുന്ദര വസ്തുക്കളുടെ നിർമ്മിതിക്ക് ആവശ്യമായതെന്തോ അതു പ്രതിഭയും. കലാസൗന്ദര്യത്തിൻ്റെ ഉന്മീലനത്തിന് പ്രതിഭ അനുപക്ഷീണീയമാണെന്നുള്ള കാൻ്റ് ആശ്വസിക്കുന്നുണ്ട്. പ്രകൃതി സൗന്ദര്യവും കലാസൗന്ദര്യവും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? പ്രകൃതിയുടെ സൗന്ദര്യം ഒരു സുന്ദര വസ്തുവും കലയുടെ സൗന്ദര്യം ഒരു വസ്തുവിൻ്റെ സൗന്ദര്യാത്മക പ്രതിനിധീകരണവുമാണ്. പേജ് 114. അഭിരുചി ഒരു വിമർശനാത്മക വിദഗ്ധയാണ്. അതൊരു സർഗോത്മ വിദഗ്ധയാണ് അല്ല സോറി ഐ റിപ്പീറ്റ് അതൊരു സർഗോത്മ വിദഗ്ധതയല്ല. യാന്ത്രിക കലയോ ശാസ്ത്രമോ ഒക്കെ നിയത നിയമങ്ങളെയാണ് പിന്തുടരുന്നത്. ആ ജാതിയിലുള്ള ചില നിർമ്മിതികൾക്ക് ചിലപ്പോൾ സുന്ദര രൂപം സിദ്ധിച്ചെന്ന് വരാം. എന്നുവെച്ച് അവയെ നാം കലയെന്ന് വിളിക്കില്ല. ഒരു കവിത, ഒരു സംഗീത സംരചന, ഒരു ചിത്ര പരമ്പര എന്നിവ കലയുടെ വകുപ്പിൽപ്പെടും. പ്രകൃതിയിൽ അനാകർഷകമോ അസുന്ദരമോ ആയി അനുഭവപ്പെടുന്ന വസ്തുജാലത്തിൻ്റെ സുന്ദര വിവരണം കൊണ്ടാണ് പ്രകൃതിയെ അപേക്ഷിച്ച് കല അതിൻ്റെ ഉത്കർഷം സ്ഥാപിച്ചെടുക്കുന്നത്. ഭാവന. ഒരു വസ്തുവിൻ്റെ പ്രതിനിധീകരണം വാസ്തവത്തിൽ ഒരു സങ്കല്പത്തിൻ്റെ അവതാരം മാത്രമാണെന്ന് കാൻ്റ് പറയുന്നു. മനുഷ്യൻ്റെ പ്രതിനിധീകരണങ്ങൾ മനസ്സിൻ്റെ ഒരു രൂപാന്തര പ്രാപ്തി മാത്രമാണ്. അതുകൊണ്ട് അവ അന്തർബോധത്തോട് കടപ്പെട്ടിരിക്കും. മനുഷ്യൻ്റെ എല്ലാ അറിവുകളും ആത്യന്തികമായ അന്തർബോധാവസ്ഥയ്ക്ക് വിധേയമായിരിക്കും. അന്തർബോധാവസ്ഥയ്ക്ക് കാലം എന്നാണ് കാൻ്റ് വിളിക്കുന്നത്. അറിവുകളെ നാം കാലത്തിനാണ് അടക്കി വച്ചിരിക്കുന്നത്. ഒരു നിമിഷത്തിൽ ഒളിച്ചേരുന്ന ഒരാത്യന്തികമായ ഏകത്വത്തുമായല്ലാതെ വരാൻ സാധ്യമല്ല. നാനാത്വത്തെ ഏകത്വത്തിലേക്ക് വിവർത്തനം ചെയ്യുന്നതിന് നാം നാനാത്വത്തിലൂടെ സഞ്ചരിക്കണം. ഐന്ദ്രിയ ധാരണയുടെ അനുരഞ്ജനം തന്നിമിത്തം അനിവാര്യമായി തീരുന്നു. അനുരഞ്ജനത്തിലൂടെയല്ലാതെ നാനാത്വം ഒരൊറ്റ ആവിഷ്കരണത്തിൻ്റെ ഉള്ളടക്കമാവില്ല. എല്ലാ അറിവുകളുടെയും സാധ്യതകളുടെയും അതീതാടിസ്ഥാനത്തിൽ സൃഷ്ടിക്കുന്ന ഐന്ദ്രിയാതരണത്തിന് അനുരഞ്ജനമാകുന്നു. പുനർനിർമ്മാണപരമായ അനുരഞ്ജനം ഇതിനോട് അഭേദ്യമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഭാവനയുടെ പുനർസർഗപരമായ അനുരഞ്ജനം ഐന്ദ്രിയ ധാരണയുടെ അനുരഞ്ജനത്തെ പിന്തുടരുകയാണ് ചെയ്യുന്നതെന്ന് കാൻ്റ് അഭിപ്രായപ്പെടുന്നു. പ്രതിഭാസങ്ങൾ വെറും വസ്തുക്കളല്ല, നമ്മുടെ പ്രതിനിധീകരണങ്ങളുടെ ലീലയാണ്. അവ പാരന്തികമായി നമ്മുടെ അന്തർബോധത്തിൻ്റെ നിശ്ചയങ്ങളാണ്. ഭാവനയുടെ അനുരഞ്ജനത്തെ കാൻ്റ് ട്രാൻസക്റ്റൻ സിന്തസിസ് എന്ന് വിളിക്കുന്നത്. എല്ലാ അനുഭവങ്ങളുടെയും സാധ്യതയ്ക്കുള്ള അടിത്തറയൊരുക്കുന്നത് പോലും ഇതാണ്. ഭാവനയുടെ പ്രതിനിധീകരണത്തെ ആശയങ്ങൾ എന്നാണ് കാൻ്റ് വിളിക്കുന്നത്. പേജ് 115. സൗന്ദര്യത്തിൻ്റെ ആത്മാവിനെ തത്വജ്ഞാനിയായ കാൻ്റ് അന്വേഷിക്കുന്നത് കൗതുകകരമാണ്. ഒരു കലാസൃഷ്ടി സുന്ദരമായിരിക്കുമ്പോഴും ആത്മാവില്ലാത്ത ഒന്നാണെന്ന് വരാം. ആത്മാവിൻ്റെ സൗന്ദര്യപരമായ അർത്ഥം കാൻ്റ് വിശദീകരിക്കുന്നത് ഇങ്ങനെയാണ്. മനസ്സിലെ ചൈതന്യ തത്വം സൗന്ദര്യാത്മക ആശയങ്ങളെ അവതരിപ്പിക്കാനുള്ള കഴിവില്ലാതെ മറ്റൊന്നുമല്ല ഈ ചൈതന്യ തത്വം അഥവാ ആത്മാവ്. ചിന്തോദ്ദീപകമായ ഭാവനാ പ്രതിനിധീകരണമാണ് ലാവണ്യാശയം. നിയതമായ വിചാരങ്ങളുടെ സാധ്യതയ്ക്കപ്പുറത്ത് വിളയുന്ന സങ്കല്പന തന്നെയാണത്. സമ്പൂർണ്ണ സംവാദത്തിന് തയ്യാറാകാത്ത ഭാഷയും ആയിരിക്കും അത്. സംയുക്താശയത്തിൻ്റെ സഹചാരിയായിരിക്കും ലാവണ്യാശയം. ജ്ഞാനത്തെ സൃഷ്ടിക്കുന്ന വിദഗ്ധതയാണ് ഭാവന. ഭാവനയെ കാൻ്റ് നിർവചിക്കുന്നത് ഇപ്രകാരമാണ്: യഥാർത്ഥ പ്രകൃതി സമ്മാനിച്ച സാമഗ്രിയിൽ നിന്ന് ഒരു ദ്വിതീയ പ്രകൃതിയെ സൃഷ്ടിക്കാൻ പര്യാപ്തമായ സുശക്തമായ ഒരു ഏജൻ്റാണ് ഭാവന. അനുഭവത്തെ സാദൃശ്യകൽപ്പനയുടെ നിയമങ്ങളെ അനുഗമിച്ചുകൊണ്ട് പുനഃസംവിധാനം ചെയ്യുന്നതിനെ പറ്റി ഭാവന സഹായകമാണ്. പ്രകൃതിയിൽ നിന്ന് കടം വാങ്ങിയ സാമഗ്രികളെ മറ്റൊന്നാക്കി മാറ്റിക്കൊണ്ട് പ്രകൃതിയെ കടന്നു പോകാൻ ഭാവന കലാകാരനെ പ്രാപ്തനാക്കുന്നു. ഭാവനയെ സംബന്ധിച്ച് പരികൽപ്പനയിൽ ആംഗല നിരൂപകനായ കോളറിറ്റ്സ് കാൻ്റിനെയാണ് പിന്തുടരുന്നത് സ്പഷ്ടമാണ്. കാൻ്റിയൻ തത്വചിന്തയിൽ ജ്ഞാനാവിചാരത്തിൻ്റെ ഭാഗം തന്നെയാണ് ഭാവനാവിചാരം. മനുഷ്യജ്ഞാനത്തെ സംബന്ധിച്ച കാൻ്റിയൻ മതത്തെ ഫ്രാങ്ക് തില്ലി ഒറ്റ വാക്യത്തിൽ സംഗ്രഹിക്കുന്നത് ഇപ്രകാരമാണ്: ഹ്യൂമൻ നോളജ് ബിഗിൻസ് വിത്ത് പ്രസെപ്റ്റ്സ്, പ്രൊസീഡ്സ് ടു കൺസെപ്റ്റ് ആൻഡ് എൻഡ്സ് വിത്ത് ഐഡിയാസ്. മനുഷ്യാത്മാവിൻ്റെ വിദഗ്ധകളെ ഫാക്കൾട്ടി ഓഫ് നോളജ്, ഫീലിംഗ് ഓഫ് പ്ലഷർ ഓഫ് ഡിസ്പ്ലഷർ, ഫാക്കൾട്ടി ഓഫ് ഡിസയർ എന്ന് മൂന്നായി തിരിക്കുന്നു കാൻ്റ്. അവധാരണം, നിർണയനം, യുക്തി എന്നിവയുടെ പരിധിയിലാണ് യഥാക്രമം മേൽപ്പറഞ്ഞ വിദഗ്ധകൾ. നിർണയനത്തിൻ്റെ സീമയിലാണ് സൗന്ദര്യശാസ്ത്രം അന്തർഭവിക്കുന്നത്. സൗന്ദര്യാനുഭവം സർവലൗകികവും മമതാതീതവും ആണെന്ന് ഇന്ദ്രിയാനുഭവങ്ങളിൽ നിന്നത് വ്യത്യസ്തമാണെന്നും കാൻ്റ് പറയുന്നുണ്ട്. സൗന്ദര്യശാസ്ത്രത്തിൽ യുക്തിസഹമായ ആദ്യ വാക്ക് ഉച്ചരിച്ച വ്യക്തി എന്ന കാൻ്റ് വിശേഷിക്കപ്പെട്ടിട്ടുണ്ട്. ഐ എ റിച്ചാർഡ്സിൻ്റെ ഒരഭിപ്രായം ഉദ്ധരിച്ചുകൊണ്ട് ഈ പ്രകരണം അവസാനിപ്പിക്കാം: ദ എഫക്ട് വാസ് വിജ്വലി ടു അനക്സ് അസ്തറ്റിക് ടു ഐഡലിസം ഇൻ വിച്ച് ഫാബ്രിക് ഇറ്റ് ഹാസ് എവർ സിൻസ് കണ്ടിന്യൂ ടു സെർവ് ഇമ്പോർട്ടൻറ്റ് പർപ്പസസ്.